സംഭവിക്കുക. സഹോദരങ്ങളെ, നമ്മളല്ലേ കണ്ടത്, നമ്മുടെ നഗരത്തിലല്ലേ കണ്ടത്, പോലീസിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായി മോക്തുല്യ നടക്കുകയാണ്. ഒരു പാവം നെസ്സയുടെ നേരെ ലോറി പാഞ്ഞു വരുന്നു, ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു, ഇത് പോലീസിന്റെ പരിശീലനത്തിന്റെ പരിപാടിയാണെന്ന്. ആ ലോറി വന്ന മനുഷ്യനെ പാവം ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ശരീരത്തിലൂടെ ആ വാഹനം കയറുമ്പോഴും ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നവർ വിശ്വസിക്കുമ്പോൾ അയാൾ മരിക്കുകയല്ല, അയാൾ കൊല്ലപ്പെടുകയല്ല, ഇത് പോലീസിന്റെ അഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് കരുതി. മോക്തുല്യെന്ന് പറയുന്ന സാങ്കല്പികമായ പരിശീലനമാണെന്ന് കരുതി. എല്ലാവരും നോക്കി നിൽക്കുമ്പോ ഒരു വാഹനത്തിന്റെ മുമ്പിൽ കിടന്നൊരു പാവപ്പെട്ട സബ് ഇൻസ്പെക്ടറെ തകർന്നരിഞ്ഞു മരിക്കുന്നത് കണ്ടിരുന്നത് കൊല്ലം നഗരത്തിന്റെ ജനവാസികളെ നിങ്ങളാണ്. അയാൾ മരിക്കുകയാണെന്ന് ഒരു പച്ച മനുഷ്യന്റെ മുകളിലൂടെ ഒരു വാഹനം കത്തിക്കയറി കിടന്ന് അയാൾ ചതഞ്ഞറിഞ്ഞ് ഭിത്തിയുടെയും വാഹനത്തിന്റെയും ഇടയിൽ കിടന്ന് ചതഞ്ഞറിയുമ്പോ അപ്പോഴും തൊട്ടെടുക്കുന്നവൻ അറിയുന്നില്ല അയാൾ നിലവിളിക്കുന്നത് വേദനയെടുത്തിട്ടാണെന്ന്. അയാളുടെ അരയുടെ കീഴ്പോട്ട് തതഞ്ഞറിഞ്ഞു പോയിട്ടാണ് ആ മനുഷ്യൻ നിലവിളിക്കുന്നതെന്ന് തൊട്ടടുത്ത് നിൽക്കുന്നവന് പോലും അറിയില്ല. ഇതാണ് മരണം, ഇതാണ് മരണം, ഇതാണ് മരണം. സഹോദരങ്ങളെ, മരണമെന്ന് പറയുന്നത് മരിക്കുന്നവന്റെ മുന്നിലും അവൻ മരിക്കുന്നു എന്നറിയാതെ മരവിച്ച് നിൽക്കുന്നവനായി മനുഷ്യൻ മാറിപ്പോകുമ്പോ മരണമേ നീ എന്നെ മാടി വിളിക്കുന്നു, ഒരു കാമുകിയായി ഞാൻ നിന്നീലലിയുന്നു. അള്ളാഹ് പറയുന്നു, മനുഷ്യ നീ എത്ര വളർന്നാലും വിവര സാങ്കേതിക വിദ്യ നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിന്നാലും എപ്പോഴാണ് നീ മരിക്കുന്നതെന്ന് പറയാൻ, നാളെ നിനക്കെന്താണ് പറയുന്നതെന്ന് കഴിയാൻ ഡാവിഞ്ചിയുടെ രഹസ്യക്കോട് വായിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കാം. ജനിതക കോട് വായിക്കാൻ കഴിഞ്ഞപ്പോ ജനിതക കോഡ് ലോകശാസ്ത്രം മുഴുവനും ജനിതക കോഡിന്റെ രഹസ്യം വായിച്ചപ്പോ അന്നത്തെ അമേരിക്കയുടെ പ്രധാനമന്ത്രി ബിൽ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ദൈവത്തിന്റെ രഹസ്യ ഭാഷ നമ്മളും വായിക്കാൻ തുടങ്ങി. ജനിതക കോഡിന്റെ രഹസ്യ ഭാഷ വായിച്ചപ്പോ അന്ന് ബിൽ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ദൈവത്തിന്റെ രഹസ്യ ഭാഷ മനുഷ്യൻ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കടാ, വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കടാ. നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തില് 4 മാസം നിനക്ക് പ്രായമുള്ളപ്പോ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു. ആ മലക്കിനോട് പറഞ്ഞു, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഇവൻ എത്ര നാള് വരെ ജീവിക്കുമെന്നൊന്ന് എഴുതി വെക്കുക, അവന്റെ തലച്ചോറിലൊന്ന് എഴുതി വെക്കുക, ഇവൻ എന്നാണ് മരിക്കുന്നതെന്ന് എഴുതി വെക്കുക. സഹോദരങ്ങളെ, ഇത് മാറ്റിയാൽ ഈ തലച്ചോറ് കാണാ പൊട്ടിച്ചെടുത്താല് വായിക്കാൻ കഴിയുമോ നിനക്ക്? വായിക്കാൻ കഴിയുമോ നിനക്ക്? തലച്ചോറ് വെട്ടിപ്പിളർന്നിട്ട് തലച്ചോറിന്റെ ഭാഗം മുറിച്ചു മാറ്റിയിട്ട് മറിച്ചൊരു തലച്ചോറ് ഫിറ്റ് ചെയ്യുന്ന മനുഷ്യ, ആ തലച്ചോറിന്റെ എവിടെയൊക്കെയോ വെച്ച അള്ളാഹുവിന്റെ ഭാഷ നിനക്കറിയുമോ? അല്ലാമുൽഗുയൂബായ സത്താറുൽഗുയൂബായ അള്ളാഹുവിന്റെ ഭാഷ നിനക്ക് വായിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല മനുഷ്യ, നിനക്ക് കഴിയില്ല. വമാ തദ്രീനസ്സുല മാദാ തക്സിബുഗദാ, ഒരു മനുഷ്യ ശരീരത്തിന് നാളെ എന്താണ് സംഭവിക്കുക അത് അള്ളാഹുവല്ലാതെ പറയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. 5 വമാ തദ്രീനസ്സുൻ ബിഅയ്യി അർളിന തമൂ, ഒരു മനുഷ്യൻ എവിടെയാണ് മരിക്കുന്നതെന്ന് പറയാൻ, നീ ജനിച്ചെടുത്താണോ നീ മരിക്കുക, മുഗളുകളിൽ ജനിച്ചവനെ ഇവിടെയാണോ നീ മരിക്കുക, കൊല്ലം ജില്ലയിൽ ജനിച്ചവനെ ഈ കൊല്ലത്താണോ നീ മരിക്കുക? പറയാനല്ലാതെ കഴിയില്ല, പറയാനാവാക്കല്ലാതെ കഴിയില്ല. സഹോദരങ്ങളെ, അങ്ങനെ ജനിച്ചെടുത്ത് തന്നെ മരിക്കണമെങ്കിൽ ഒരു 2 മാസം മുമ്പ് ഞാനൊരു ദശദിന പ്രഭാഷണത്തിന് വേണ്ടി പോയി ലക്ഷദ്വീപ്. കൊച്ചി തുറമുഖത്ത് നിന്ന് രാവിലെ 8:30 ഷിപ്പിൽ കയറിയിട്ട് വൈകുന്നേരം 4:30 അറബിക്കടലിന്റെ തിരമാലകളെ കീറിമുറിച്ച് 480 കിലോമീറ്റർ അപ്പുറം അന്ത്രോത്ത് ദ്വീപ് എന്ന് പറയുന്ന 8 കിലോമീറ്റർ നീളമുള്ള 1 കിലോമീറ്റർ വീതിയുള്ള അറബിക്കടലിന്റെ തിരമാലകളുടെ നടുവിൽ ഒരു കൊച്ചു പെണ്ണി കിടന്നുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങുന്ന കൊച്ചുദ്വീപ്. ആ അമ്രോത് ദ്വീപിന് ജനിച്ച ഇന്ത്യ രാജ്യത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ പോലെയായിരുന്ന ജനാ പി എം സയ്യിദ് സാഹിബ്, അറിയുമോ നിങ്ങൾക്ക് പി എം സയ്യിദിനെ? അറിയുമോ നിങ്ങൾക്ക് പി എം സയ്യിദിനെ? ആ പി എം സയ്യിദിന്റെ നാട്ടിൽ പോയി 10 ദിവസം പ്രസംഗിച്ചു ഞാൻ. അദ്ദേഹത്തിന്റെ കബറിടത്തിന്റെ അടുക്കല് പോയി സിയാറത്ത് ചെയ്തു ഞാൻ. സഹോദരങ്ങളെ, എങ്ങനെ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ കഴിയും? അഫ്ഗാനിന്റെയും ലബനാനിന്റെയും ഇറാഖിന്റെയും ചെക്കിനയുടെയും മണ്ണിൽ ആയിരക്കണക്കിന് നിരപരാധികളായ മുസ്ലിമീങ്ങളുടെ ശിരസറ്റ കബന്ധമുണ്ട്. സിംഹാസനം തീർത്താ സാക്ഷാൽ ജോർജ് ബുഷിന്റെ വൈറ്റ് ഹൌസിന്റെ നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനം നടക്കുമ്പോ വൈറ്റ് ഹൌസിന്റെ അകത്തളങ്ങളിൽ കമീസിനിക്ക് തലപ്പാവം തട്ടി അറബി ഭരണാധികാരികൾ മുഴുവനും ജോർജ് ബുഷിന്റെ വൈറ്റ് ഹൌസിന്റെ നടുത്തളത്തിൽ വട്ടമേശ സമ്മേളനം നടത്തുമ്പോ ആ സമയത്ത് മൊഹറിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് എത്തിക്കുന്ന ആരക്കകത്ത് നിസ്കരിക്കണം, എനിക്ക് നിസ്കരിക്കണമെന്ന് ജോർജ് ബുഷിനോട് പറഞ്ഞ് ആ ജോർജ് ബുഷിന്റെ വൈറ്റ് ഹൌസിന്റെ പ്രൈവറ്റ് റൂമിന് മുസല്ലയിട്ട് എവിടെയാണോ മുസ്ലിമീങ്ങളെ പാവപ്പെട്ട നിരപരാധികളായ മുസ്ലിമീങ്ങളെ കത്തിക്കരിച്ച് ചാമ്പലാക്കാൻ രഹസ്യയോഗം തോന്നുന്ന വൈറ്റ് ഹൌസിന്റെ നടുവില് മുസല്ലയിട്ടിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ ചങ്കൂറ്റം കാട്ടിയ ചുരുക്കന്തര ലോക നേതാക്കളിൽ ഒരുവനെ പി എം സയ്യിദ് സാഹിബ്. ആ സയ്യിദ് സാഹിബ് ജനിച്ചത് കേരളത്തിൽ നിന്ന് 450 കിലോമീറ്റർ അകലെ ലക്ഷദ്വീപിലെ അംബ്രോസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ അദ്ദേഹം മരിച്ചതോ ദക്ഷിണ കൊറിയയിലെ സോളിലെ ഒരു ഹോസ്പിറ്റലിലാണ് ഈ പി എം സയ്യിദ് സാഹിബ് മരിച്ചിരുന്നതെന്ന് സഹോദരങ്ങളെ, പറഞ്ഞെടുത്ത് എങ്ങനെയാണ് മരിക്കാൻ കഴിയുക, എങ്ങനെയാണ് പറഞ്ഞെടുത്ത് അടക്കാൻ കഴിയുക? അല്ല പറയുന്നു എവിടെയാണ് മരിച്ചു വീഴുന്നത്, എവിടെയാണ് കബറടക്കപ്പെടുന്നത്? ഇത് നിന്റെ പടച്ചറപ്പിനല്ലാതെ മറ്റൊരാൾക്കറിയാൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ അഞ്ച് കാര്യങ്ങൾ ഇസ്ലാമിക സമൂഹം മഗീബാത്തുൽ ഖംസ് പരമരഹസ്യമായ അഞ്ച് കാര്യങ്ങൾ എന്ന് പറയും. ഇത് അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും അറിയാം. ഇനിയിപ്പോ ആരെങ്കിലും അറിയാന്ന് പറഞ്ഞാൽ തന്നെ അതെന്താ അല്ല പറയുന്ന അള്ളാഹ്ക്കറിയാവൂ. മാതാ തക്കസിബുകഥ, നാളെ എവിടെ മരിച്ചു വിടുന്നു ലോകത്താർക്ക് പറയാൻ കഴിയാ? നാളെ നിന്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു ആർക്കാ പറയാൻ കഴിയാ? ഗർഭാശയത്തിന് കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥ ആർക്കാ പറയാൻ കഴിയാ? ബീജസങ്കലനം നടക്കുന്ന ആ സമയത്ത് ശരീരത്തിൽ ഏറ്റവും ചെറിയ കോശമാണ് ബീജം. ആ ബീജം സ്ത്രീയുടെ അണ്ഡവുമായി യോജിക്കുന്ന അറ്റൻ ടൈമിൽ ഇതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ സ്കാൻ ചെയ്യുന്ന 4 മാസം കഴിഞ്ഞിട്ടല്ലേ. അതിൽ ഒന്നാമത് ഇമാം മാലിക്കിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് 5 ദിവസം ബാക്കിയുണ്ടെന്നല്ല, ഈ 5 കാര്യം അള്ളാഹു മാത്രമേ അറിയൂ, അതുകൊണ്ട് ഇനി ആയുസിൽ എത്ര ബാക്കിയുണ്ടെന്ന് നോക്കിയിട്ട് മെനക്കെടണ്ടെന്ന് പറഞ്ഞേക്കാൻ ഇബ്നു സീരിയൻ റഹിമഹുള്ളാഹ് ഇമാം മാലിക്കിനോട് പറഞ്ഞു. വാഹനം പോകാനുള്ള അവസരം കൊടുക്കുക, വാഹന ഗതാഗത തടസ്സം ഉണ്ടാക്കുക. അത് നമ്മുടെ സദസ്സിനും യോജിച്ചതല്ല, ഇസ്ലാമിനെ യോജിച്ചതല്ല. ഈമാനിന്റെ ഏറ്റവും ചെറിയ ഭാഗം ഇമാത്തത്തിൽ അതാ അനി തരീക്കി, വടിയിൽ തടസ്സം കിടക്കുന്ന ഒരു കല്ലെടുത്ത് മാറ്റിയിടലാണ് ഈമാന്റെ ഏറ്റവും താഴ്ന്ന ഭാഗം. അതുകൊണ്ട് മാർഗതടസ്സം ചെത്തിക്കലും ഹർത്താൽ ഉണ്ടാക്കലൊന്നും നമ്മുടെ ദീനിന് ചേർന്നതല്ല. അതുകൊണ്ട് മാർഗതടസ്സം ഉണ്ടാക്കാതെ ആർക്കും നമ്മുടെ ഈ സദസ് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ രീതിയിൽ എല്ലാവരും പരമാവധി അകത്തോട്ട് കയറിയിരിക്കും. നമ്മുടെ വിഷയത്തിലോട്ട് നമ്മൾ കടക്കുന്നുണ്ട്. അപ്പൊ ഈ 5 കാര്യങ്ങളിൽ, ഈ 4 കാര്യങ്ങൾ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇതൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മളോട് ആരെങ്കിലും വെച്ചിര വീരിട്ട് നടുവെ വെച്ചിട്ട് നീ നാളെ മരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ഉറക്കില്ല. വഴിയിൽ കൂടെ വരുന്ന ഏതെങ്കിലും കാക്കാലത്ത് കൈ പിടിച്ചിട്ട് 33 വയസ്സ് കഴിഞ്ഞാൽ നിനക്ക് കഷ്ടകാലമാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് തീർന്നു. ആര് വന്നാലും എന്ത് പറഞ്ഞാലും അതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നവരാ. ഈ 5 കാര്യങ്ങൾ അള്ളാഹല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് സൂറത്തു ലുഖുമാൻ ഏറ്റവും അവസാനത്തായ ഖുർആൻ. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കണേ. അതിലൊന്നാമതായിട്ട് അള്ളാഹു പറഞ്ഞെന്താ, ഇന്നല്ലാഹ ഇന്ദഹു ഇൽമു സ്വാഅ, ലോകം എന്നവസാനിക്കും എന്ന് അള്ളാഹല്ലാതെ മറ്റാർക്കും അറിയില്ല. അപ്പൊ പിന്നെ ഞാനെങ്ങനെ പറയണേ? ഇനി അള്ളാഹുന്റെ റസൂലിനറിയോ ലോകം എന്ന് അവസാനിക്കുന്നത്? അള്ളാഹുന്റെ റസൂലിനറിയാവോ? വളരെ വിശുദ്ധമായ ഒരു ഹദീസിൽ കാണാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ റിവായത്ത് ചെയ്യുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. കുന്നാ ജുലൂസൻ ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം ഞങ്ങൾ അള്ളാഹുന്റെ റസൂലിന്റെ ചാരത്തിരിക്കുമ്പോ ഇത് തല അലൈന റജുലു, ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. ഷദീദി ബയാലി സിയാബി വ ഷദീദി സവാദി ശഇരി,
എല്ലാ മുത്തഅല്ലിമീങ്ങളും ആദ്യം പഠിക്കുന്ന ഹദീസ, നല്ല വെളുത്ത വസ്ത്രം ധരിച്ച നല്ല കറുകറുത്ത തലമുടിയുള്ള ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലോട്ട് കടന്നു വന്ന് പ്രവാചകനോട് സലാം തുല്ലി അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്തോട്ട് കടന്നു വന്ന അയാൾ, അയാളുടെ വെളുത്ത വസ്ത്രം കണ്ടപ്പോ കറുത്ത തലമുടി കണ്ടപ്പോ ഞങ്ങൾ അയാളെ ശ്രദ്ധിച്ചു. വലാ യുറാ അലൈഹി അസറു സഫരി, യാത്ര ചെയ്തു വന്ന ഒരു ലക്ഷണവും അയാളുടെ ശരീരത്തിന് പ്രകടമല്ല. വലാ യഗ്രിഹു മിന്ന അഹദുൻ, അയാൾ സ്വദേശിയല്ല, അയാളെ ഞങ്ങൾ ആരും അറിയില്ല. അയാൾ സ്വദേശിയാണെങ്കിലും ഞങ്ങൾക്കറിയണം, പക്ഷെ ഞങ്ങളിൽ ആർക്കും അയാളെ പരിചയമില്ല. അയാൾ പരദേശിയാണോ, പരദേശിയാണെങ്കിൽ യാത്ര ചെയ്തു വന്നതിന്റെ അടയാളമില്ല. അയാൾ പ്രവാചകന്റെ അടുക്കൽ വന്നു സലാം തല്ലി, ഫാസ്നദ റുക്ബതഹു ഇലാ റുക്ബതൈഹി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ റിസാലത്തിന്റെ കാൽമുട്ടുകളിലേക്ക് തന്റെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ചിട്ട് ആ മനുഷ്യൻ ഒരു പഠിതാവിരിക്കുന്നത് പോലെ, ഗുരുവിന്റെ മുമ്പിൽ വിദ്യാർത്ഥി ഇരിക്കുന്നത് പോലെ പ്രവാചകന്റെ മുട്ടിൽ കാൽ ചേർത്ത് വെച്ച് വന്നിരുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ മൽ ഈമാനു യാ റസൂലല്ലാ, ഈമാൻ എന്താണ് നബിയെ? അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. പ്രവാചകൻ പറഞ്ഞപ്പോ ആഗതൻ പറഞ്ഞു, സദഖത്തയാ മുഹമ്മദ്, മുഹമ്മദ് നീ പറഞ്ഞത് സത്യവാ. വീണ്ടും ചോദിച്ചു, മൽ ഇസ്ലാമു യാ റസൂലല്ലാ, ഇസ്ലാം എന്താണ് നബിയെ? അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാം വിവരിച്ചു കൊടുത്തു, സമയമില്ല തീർക്കിപ്പിച്ചു പറയാൻ. മൂന്നാമത് ചോദിച്ചു, മൽ ഇഹ്സാനു യാ റസൂലല്ലാ, നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫ ഇൻ ലം തകൻ തറാഹു ഫ ഇന്നഹു യറാക. അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, സദഖത്തയാ മുഹമ്മദേ, മുഹമ്മദേ നീ പറഞ്ഞത് സത്യവാ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി, ഏതോ ഒരു അപരിചിതനായ മനുഷ്യൻ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദ്യം ചോദിക്കുക, പ്രവാചകൻ മറുപടി പറയുമ്പോൾ അത് സത്യമാണെന്ന് പറയുക, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ ഇവൻ ആരാണെന്ന് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയപ്പോ ആ വന്ന മനുഷ്യൻ നാലാമത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാ നബിയെ, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാള് സംഭവിക്കുന്നത്? എപ്പോഴാണ് നബിയെ ലോകം അവസാനിക്കുന്നത്? അതേവരെ ആ മനുഷ്യന്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞ ആരംഭ പൂവായ റസൂലുള്ള പറയുന്നു, ചോദിക്കപ്പെട്ടാൽ ചോദിച്ച ആളേക്കാളെ കാര്യത്തിൽ വിവരമുള്ളവനല്ല. ചോദിച്ച നിങ്ങൾക്കറിയാമോ എങ്കിലെനിക്കും അറിയാം, നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കും അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോകാവസാനം എന്നാണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെയാണ്, എനിക്കറിയില്ല എന്നല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞവത്രേ. അല്ലാഹുവിന്റെ റസൂലിനും അറിയില്ല എന്നാണ് ലോകം അവസാനിക്കുന്നതെന്ന്, എന്നാണ് ലോകം അവസാനിക്കുന്നതെന്ന് ആഗതനായ മനുഷ്യൻ ചോദിച്ചു, നബിയേ അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്നാ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ലോകം അവസാനിക്കുന്നതെന്നാണെന്ന് കൃത്യമായിട്ടറിയില്ല, എന്നാണ് ലോകം അവസാനിക്കുന്നതിന് മുമ്പുള്ള ചില അടയാളങ്ങളെങ്കിലും എന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ കുറെ അടയാളങ്ങൾ പറഞ്ഞു, അന്തരിതല്ലമത്തു റബ്ബതഹ വൻതറൽ ഖുഫാത്തൽ ഉറാത്തൽ ആലത യതതാവലൂന ഫിൽ ബുനിയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കുറെ അടയാളങ്ങൾ, സഹോദരങ്ങളെ, അടയാളങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ലോകാവസാനത്തിൽ കുറെ അടയാളങ്ങൾ നബിതങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഈ ലോകം അവസാനിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒരാൾക്കും തർക്കമില്ലാത്ത ഒരേ ഒരു കാര്യം, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഈ പ്രപഞ്ചത്തിന് ഇനി അധിക നാൾ ആയുസ്സില്ല സഹോദര, ഈ പ്രപഞ്ചം ഇനി അധിക നാൾ നിലനിൽക്കുകയില്ല, ഈ പ്രപഞ്ചം തകരാൻ പോവുകയാണ്. 2009 ലോക പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരും ഇടുവരും ഒരുമിച്ച് കൂടിയ സമ്മേളനം ക്രേംബ്രിഡ്ജ് സർവകലാശാലയിൽ ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞനായ സർ സ്റ്റീഫൻ ഹോക്കിംഗ്,
ജന്മനാ തളർന്നുപോയ അരയ്ക്ക് താഴ്ഭാഗത്തേക്ക് കഴിഞ്ഞു തളർന്നുപോയി. വീൽചെയറിലിരുന്നു കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് 2009 പറഞ്ഞു, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ആരാണ് പറയുന്നത്? ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞൻ. ഈ ലോകം തകരാൻ പോവുകയാണ്, ലോകാവസാനം അടുത്തിരിക്കുകയാണ്. ലോകാവസാനത്തിന് രണ്ട് കാരണങ്ങളെയുള്ളൂ. ഒന്ന് ആഗോള താപനമാണ്, മറ്റൊന്ന് ആണവ വികിരണമാണ്. അദ്ദേഹം പറഞ്ഞു, വർദ്ധിച്ചു വരുന്ന ചൂട് ഇന്നലെയും പാലക്കാട് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ തൊലി ഉരിഞ്ഞു മാറിയിരിക്കുന്നു. ഇതേ സമയത്താണ് കഴിഞ്ഞ വർഷം നമ്മൾ നരകത്തിന്റെ ചൂട് സംസാരിച്ചത്. സഹോദരങ്ങളെ, വർദ്ധിച്ചു വരുന്ന ചൂട്. രണ്ടാമത്തേതോ ആണവ വികിരണങ്ങൾ, അണുവായുധത്തിന്റെ പ്രസരണങ്ങൾ. ജപ്പാനിലെ 3 ആണവ റിയാക്ടറുകൾ പൊട്ടിത്തെറിച്ചപ്പോ 30 കിലോമീറ്റർ അപ്പുറത്ത് പോവുകയാണ് ജപ്പാൻ ജനത. ജപ്പാൻ ജനത ഓടിയേ മതിയാകൂ, ജപ്പാൻ ജനത ഓടിയേ മതിയാകൂ. ലോകത്താദ്യമായിട്ട് ഇസ്ലാമിന്റെ ഹിജാബ് നിരോധിച്ച ജപ്പാൻ, ആദ്യമായിട്ട് ഖുർആൻ പഠിക്കുന്നത് പരസ്യമാക്കി വിലക്കിയ ജപ്പാൻ, ആദ്യമായിട്ട് അറബി ഭാഷ സംസാരിക്കരുതെന്ന് വിലക്കിയ ജപ്പാൻ. ഒരൽപ്പം സമ്പത്ത് കിട്ടിയപ്പോ 1935 രണ്ടാം ലോക മഹായുദ്ധത്തിന് തകർന്നടിഞ്ഞതിന് ശേഷം ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയായിട്ട് പുരോഗമനത്തിന്റെ പടിവാതിന് കയറിയപ്പോ ഇസ്ലാമിന്റെ ഹിജാബിനെ പിന്നെ തലമുറച്ചാലത്തിന് നിരോധിച്ച ആദ്യത്തെ രാജ്യം, ഖുർആൻ പഠിക്കുന്നത് നിരോധിച്ച ആദ്യത്തെ രാജ്യം, അറബി ഭാഷ നിരോധിച്ച ആദ്യത്തെ രാജ്യം. അള്ളാഹുവിന്റെ തീരുമാനം വന്നപ്പോ 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഓടുകയാണ്. രക്ഷിക്കാനിന് ദൈവമല്ലാതെ മറ്റൊരു ശക്തിയില്ല. അഹങ്കരിച്ച ജപ്പാനവിടെ അടുത്ത റിയാക്ടറിന്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. എപ്പോഴ് പൊട്ടിത്തെറിക്കുമെന്നറിയാൻ അള്ളാഹു ചോദിച്ചില്ലേ, ഇതിനേക്കാൾ അഹങ്കരിച്ച എത്ര സമൂഹത്തെ ഞാൻ തകർത്തെറിഞ്ഞു? ആദിനെ സമൂഹത്തിനെ, നൂഹ് നബിയുടെ സമൂഹത്തെ തകർത്തെറിഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? എന്റെ ദീനിനെതിരാണോ നിങ്ങൾ ഈ ചെയ്യുക? വിശുദ്ധമായ ഖുർആനാ രാജ്യം, വലിച്ചെറിഞ്ഞ രാജ്യം, വലിച്ചു കീറിയ രാജ്യം. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയാണ്, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയാണ്. സഹോദരങ്ങളെ, ആരൊക്കെ സഹായിച്ചാല് ശരി, അമേരിക്ക എത്ര ഡോളർ കടം കൊടുത്താലും, UAE എത്ര കടം കൊടുത്താലും, അള്ളാഹ് തീരുമാനിച്ചതെന്ന് രക്ഷിക്കാൻ ആർക്കാണ് കഴിയുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ആണവായുധങ്ങൾ ജപ്പാനിലെ ആണവ റിയാക്ടറുകൾ പൊട്ടിത്തെറിച്ചപ്പോ ലോകത്തുള്ള മുഴുവൻ ആണവ രാജ്യങ്ങളും ഇന്നലെ യോഗം ചേരുകയാണ്. ഇനി നമുക്ക് ആണവായുധം വേണ്ട, ഇനി നമുക്ക് അണുവായുധം വേണ്ട, ഇനി നമുക്ക് ആണവ നിലയങ്ങൾ വേണ്ട. ജപ്പാനിൽ ഒന്ന് പൊട്ടിത്തെറിച്ചപ്പോ 9.8 റിക്ടർ സ്കെയിലിൽ ഒന്ന് സൂചിപ്പിച്ചപ്പോ ലോകരാഷ്ട്രങ്ങൾ ഉടനെ പേടിച്ചുകൂടി. ഇനി ആണവായുധം വേണ്ട, ഇനി അണുവികിരണം വേണ്ട, ഇനി അണുശാലകൾ വേണ്ട. അല്ല പറഞ്ഞു, ആരടാ എന്നോട് വെല്ലുവിളിക്കാൻ? നിന്റെ അണുവായുധം നീ തന്നെ ഉണ്ടാക്കിയത്. പൊട്ടിത്തെറിക്കുമ്പോൾ അതിനെ കെടുക്കാൻ നിർമ്മിച്ച നിർമാതാവിന് കഴിയുന്നില്ല. E=mc² എന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ ദ്രവ്യപരിവർത്തന സിദ്ധാന്തമാണ് ആറ്റം ബോംബായിട്ട് പിന്നീട് പരിണമിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആറ്റം ബോംബ് തന്റെ സിദ്ധാന്തം ഉപയോഗിച്ച് അണുവായുധം പ്രയോഗിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും കത്തിക്കരിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ ആശാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പത്രേ ദൈവമേ, അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പ് വൃത്തിയായിട്ട് ജനിച്ചാലും ഇനി ഒരു ശാസ്ത്രജ്ഞനായിട്ട് എനിക്ക് ജനിക്കേണ്ട ദൈവമേ. ഞാൻ കണ്ടുപിടിച്ചതാണ് ഹിരോഷിമയിലെ കത്തിക്കരിച്ചത്, ഒരു മനുഷ്യനായ ഞാൻ കണ്ടുപിടിച്ച സിദ്ധാന്തമാണ് എന്റെ സഹോദരങ്ങളുടെ ജീവൻ കവർന്നെടുത്തത്. അതുകൊണ്ട് വേണ്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന് കൂടുതലായിട്ടില്ല. ലോകം അവസാനിക്കാൻ പോവുകയാണ്. ലോകാവസാനത്തിന്റെ ഒന്നാമത്തെ അടയാളം ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാവസാനം എന്താന്ന് അറിഞ്ഞുകൂടാ? അപ്പൊ പിന്നെ ഇനി ചെയ്യാനുള്ള എന്താ? ലോകാവസാനത്തിന്റെ അടയാളം എന്താ? അല്ലാണ്ട് അസൂലോ ഏതായാലും ലോകാവസാനിക്കും, അതുകൊണ്ടൊന്ന് കരുതിയിരുന്നോ. കുറെ അടയാളങ്ങളുണ്ട് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീക് നൽകി. ഇപ്പൊ ഏതാണ്ട് ഒരു സ്ട്രക്ചറും കിട്ടിയല്ലോ. ഇനി എങ്ങനെയാ ലോകം അവസാനിക്കുന്നത്? അടയാളം പറഞ്ഞിട്ട് എങ്ങനെ ലോകത്തെല്ലാ മതങ്ങളും പറഞ്ഞ് ലോകം അവസാനിക്കും? പക്ഷേ
ലോകം അവസാനിക്കുമെന്നെല്ലാ മതങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ലോകം എങ്ങനെ അവസാനിക്കുമെന്നാരും പറയുന്നത്? ലോകാവസാനിക്കുന്നു, ഗീതയും പറയുന്നുണ്ട്, ബൈബിളും പറയുന്നുണ്ട് ലോകാവസാനം വരും. ക്രൈസ്തവർ ഇപ്പോഴും പറയുന്നത് ഓ ജീസസ് കം, ഓ ജീസസ് കം, ലോകം അവസാനിക്കാൻ പോകുന്നു, യേശു തിരിച്ചു വരാൻ പോകുന്നു, യേശുവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനികൾ കാത്തിരിക്കുകയാണ്. ഓ ജീസസ് കം ക്രൈസ്തവർ പ്രാർത്ഥിക്കുന്നത്. ഈ ലോകം അവസാനിക്കും, അത് കഴിഞ്ഞാൽ പിന്നീടൊരു പരലോകവും സ്വർഗവും നരകവും ഒക്കെ വരുമെന്ന് ഭഗവത്ഗീത പറയുന്നു. ഭഗവത്ഗീത പറയുന്നു നതാവോ പ്രാപ്യസി സ്വർഗം ദിതാവോ ഭുഷ്യസേ മഹി തസ്മാദുത്തിഷ്ഠ കൗന്ദേയായുദ്ധായ കൃതനിശ്ചയ. നാളെ മരിച്ചു പോകുന്നവന് സ്വർഗവും നരകവും ഉണ്ടെന്ന് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞതായി ഭഗവത്ഗീത. പക്ഷെ ഇവരെല്ലാവരും ലോകം അവസാനിക്കുമെന്ന് പറയുന്നുണ്ട്, എങ്ങനെ അവസാനിക്കും എന്ന് കൃത്യമായി പറയുന്നൊരു വിശുദ്ധമായ ഖുർആനാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. അടയാളങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലോകം എങ്ങനെ അവസാനിക്കും? ഖുർആന്റെ ഒരു 10-14 സൂറത്തുകൾ അള്ളാഹു പറയുന്നു. ലോകാവസാനം എല്ലാവർക്കും പേടിയുള്ള കാര്യം, ലോകാവസാനം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകാവസാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ അടയാളം അതാണ്? ആരെങ്കിലും പറയാം, ഇക്കൂട്ടത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും? ലോകാവസാനം ഒത്തിരി ചെറിയ ചെറിയ അടയാളമാണ്, രണ്ട് സൈസ് അടയാളമാണ്, അലാമത്തുൽ സുഗ്ര മറ്റൊന്ന് അലാമത്തുൽ കുബ്ര. അലാമത്തുൽ സുഗ്ര കുറച്ച് പറയാം. ലോകാവസാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ അടയാളം അതാ? ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ലോകാവസാനത്തിന്റെ, ലോകം അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെ ആദ്യത്തെ അടയാളം അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാ. കാരണം 124,000 പരം വരുന്ന പ്രവാചകന്മാരുടെ ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ച് റസൂലുള്ള വന്നു, ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തിൽ നിന്ന് വിടപറഞ്ഞതോടുകൂടി ഈ ലോകത്തിന്റെ അവസാനത്തിന് നാന്തി കുറിക്കുകയാണ്. കാരണമെന്താ? ഇതേവരെ ഒരു പ്രവാചകൻ വന്നാൽ പിന്നെ അടുത്ത പ്രവാചകൻ വരണം, ആ പ്രവാചകൻ വന്നാൽ പിന്നെ അടുത്ത പ്രവാചകൻ വരണം. മനസ്സിലായി പറഞ്ഞത്? ആ പ്രവാചകൻ വന്നാൽ പിന്നെ അടുത്ത പ്രവാചകൻ വരണം. ഓരോ പ്രവാചകന്മാര് മാറി മാറി വന്നിട്ട് അവരെല്ലാവരും പറഞ്ഞതെന്താ? പരലോകത്തെ കുറിച്ചാ. എല്ലാ പ്രവാചകന്മാരുടെയും വരവിന് തിരച്ചീലയിട്ടുകൊണ്ട് ലോകത്തോട്ട് കിടന്നു വന്ന വള്ളത്തോട് പറഞ്ഞതുപോലെ പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാ പുലകത്തിൽ ഈശ്വരൻ നടുന്ന വൃക്ഷത്തെ തനിക്ക് ഭാന്തരായി വരുന്നവർക്ക് വിശ്രമത്തിനായി അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകം മുഴുവനെ കാതോർത്തിരുന്ന ലോകത്തിന്റെ നായകൻ കടന്നു വരുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കാ മരുഭൂമിയിലേക്ക് ഉദയം ചെയ്യുമ്പോ, അതാ പ്രവാചകൻ വരുന്നതോടുകൂടെ ലോകാവസാനത്തിന് നാന്ദി കുറിക്കുകയാ. ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു തിരുദൂതര് വരാനില്ല. ആരാണിത് പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയല്ലയോ ഇത് പറഞ്ഞത്? ഒരിക്കൽ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂൽ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. ആ സൂര്യൻ താഴോട്ട് അസ്തമിച്ച് അസ്തമിച്ച് താഴോട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അബൂദറിനോട് പറഞ്ഞു, അബൂദറേ, അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടോ? ആ സൂര്യാസമയത്തിന് ഇനി എത്ര സമയം ബാക്കിയുണ്ടോ? ആ സൂര്യന്റെ ചെഞ്ചായ കിരണങ്ങൾ മെല്ലെ മെല്ലെ താഴുന്നത് കണ്ടോ? പടിഞ്ഞാറൻ ചക്രവാലം കണ്ടോ അബൂദറേ? കളവക്കുടം കവിഴ്ന്നതുമാതിരി, കളവക്കുടം കവിഴ്ന്നതുമാതിരി ചെഞ്ചായ കിരണങ്ങൾ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മറുഭാഗത്തേക്ക് താഴുന്നത് കണ്ടോ? ആ സൂര്യൻ മറയാൻ ഇനി എത്ര സമയമുണ്ടോ? അത്രയുമേ ഞാനും കിയാമത്ത് നാളും തമ്മിൽ ഇനി അകലമുള്ളൂ എന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനും ലോകാവസാനവും തമ്മിലുള്ള അകലം എത്രയാ? ആ സൂര്യകിരണമെന്ന് താഴോട്ട് താഴുന്ന സമയം മറ്റൊരു സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേൾക്കുക. തന്റെ സഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനും ഖിയാമത്ത് നാളും തമ്മിൽ എത്ര ദൂരമുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാനും ഖിയാമത്ത് നാളും തമ്മിൽ എത്ര അകലമുണ്ടെന്നറിയുമോ? രണ്ടായി കീറപ്പെട്ട ഒരു വസ്ത്രം പോലെയാ.
ഇത്ര നന്നായിട്ട് രൂപമ പറയാൻ അള്ളാഹുവിന്റെ തിരുദൂതരെ അങ്ങേക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല നബിയേ. ഞാനും ഖിയാമത്തും നാളും തമ്മിലുള്ള അകലം രണ്ടായി കീറിയ ഒരു വസ്ത്രം പോലെയാണ്. ഒരു വസ്ത്രം രണ്ടായി കീറി, പക്ഷേ കീറിയപ്പോൾ ഒരു നൂല് മാത്രം വിട്ടുപോയിട്ടില്ല. രണ്ട് കഷണങ്ങളിലായി ഒരു നൂലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. വസ്ത്രം രണ്ടായി കീറുമ്പോൾ വിട്ടുപോകാതെ കിടക്കുന്ന ഒരു നൂല് പോലെ ആ നൂല് കൂടി മാറിക്കഴിഞ്ഞാൽ ഈ വസ്ത്രം രണ്ട് കഷണമായി മാറുന്നത് പോലെ ഞാൻ ആ നൂലിനെ പോലെയാണ്. അതെപ്പോൾ പൊട്ടുന്നുവോ അപ്പോൾ ഖിയാമത്ത് നാൾ വരുന്നത് പോലെ രണ്ടായി കീറിയ വസ്ത്രത്തിന്റെ ഇടയിൽ വിട്ടുപോകാൻ മടിച്ചു നിൽക്കുന്ന ഒരു ചെറുനൂല് പോലെയാണ് ഞാനും ഖിയാമത്ത് നാളും തമ്മിലുള്ള അകലമെന്ന് ലോകത്തിന്റെ മുത്തേ നബിയുൽ ഹറമൈ നബി മുഹമ്മദ് റസൂലുള്ളാഹ്.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുന്റെ റസൂലല്ലേ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ആ റസൂല് വന്നില്ലായിരുന്നെങ്കിൽ, ആ പ്രവാചകൻ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ആ പ്രവാചകൻ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ വരാനിരിക്കുന്ന വൃത്താന്തങ്ങൾ നമ്മൾ അറിയുമായിരുന്നോ? ഇതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമായിരുന്നോ? സകലമാണ് സുഹൃതങ്ങളുടെയും നായകൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് ചന്ദ്രനത്തിൽ കാണിച്ചു, അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകൾ ഭാഗം അല്ലേ കാണിച്ചില്ലേ? അതും സംശയമാണ്. സംശയമുണ്ടോ ചന്ദ്രനപ്പുറത്തിൽ കാണിച്ച കാര്യത്തിൽ? നീലാംസോങ് ചന്ദ്രനിൽ പോയപ്പോ ചന്ദ്രൻ പുലർന്ന പാട് കണ്ടു എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ അപ്പോഴും പറഞ്ഞു, ഇപ്പൊ നീലാംസോങ് പാട് കണ്ടില്ലെങ്കിൽ ശരി നമ്മൾ വിശ്വസിച്ചു. നീലാംസോങ് ചന്ദ്രനിൽ പോയിട്ട് അള്ളാഹുന്റെ റസൂല് ചന്ദ്രനപ്പുറത്തെ പാട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലേ? ചില ആളുകൾ ഭയങ്കരമായിട്ട് നീലാംസോങ് റസൂലുള്ള ചന്ദ്രനപ്പുറത്തെ പാട് കണ്ടു, നീ കണ്ടില്ലെങ്കിൽ എന്നാ നമുക്ക് വിശ്വാസമില്ലേ? നമ്മുടെ വിശ്വാസം എന്താ? അബൂബക്കർ അലി അള്ളാഹുവിനെ പോലെയാ. രാവിലെ വന്നിട്ട് വന്ന അബൂബക്കറെ എന്താ നബിയെ, ഇന്നലെ രാത്രി ബുറാത്ത് എന്ന് പറയുന്ന ഒരു വാഹനമായിട്ട് ജിബിലിയിൽ വന്നു, ഞാൻ അതിൽ കയറി, ഏഴാകാശവും ഭൂമിയും കണ്ടിട്ട് ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ച് ഞാൻ ഭൂമിയിൽ വന്നു. സദഖത്തെ യാ റസൂലുള്ള, നബി അങ്ങ് പറഞ്ഞ സത്യമാ. പിന്നെ ആ വാഹനത്തിന് എത്ര വേഗതയുണ്ടായിരുന്നു, അതിന് ടയറുണ്ടാറുന്നോ, കാറ്റടിച്ചാറുന്നോ, അതിന് പെർമിറ്റുണ്ടോ, ഇൻഷുറൻസ് എടുത്തിട്ടാണോ, എങ്ങനെ പോയി, എതിലേ പോയി, മഴ പെയ്തോ, കാറ്റടിച്ചതോ ഒന്നുമില്ല അബൂബക്കർ. എവിടെ വന്ന് ഇറങ്ങി നബിയെ, എപ്പ പോയി, ഒന്നുമില്ല നബി അബൂബക്കറെ, ഞാൻ പോയി, പോയോ നബിയെ? അതോ അബൂബക്കറെ, സദഖത്തെ യാ റസൂലുള്ളാ, അങ്ങ് സത്യം പറയൂ. നബി അങ്ങൾ വന്ന് അബൂബക്കറെ അങ്ങ് സിദ്ദീഖും സിദ്ദീഖും. അല്ലാഹുവിന്റെ റസൂല് ചന്ദ്രനെ പിളർത്തി കാണിച്ചു. ആരാ ഇത് പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നു മാറിയിരിക്കുന്നു. ആരാണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആനാണ്. ഖിയാമത്ത് നാൾ അടുത്തിരിക്കുകയാണ്, വൻശക്കൽ കമർ ചന്ദ്രൻ പിളർന്നിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു അടയാളം കണ്ടിട്ടും അത് മന്ത്രജാലമാണെന്ന് പറഞ്ഞ മറ്റാ കുറേശികളെ പോലെ നിങ്ങളായി പോകരുത്. ചന്ദ്രനെ പിളർത്തി കാണിച്ചത് ലോകാവസാനം അടുത്തതിന്റെ അടയാളമാണെന്ന് വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ അടയാളം. ഇങ്ങനെ ധാരാളം അടയാളം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ലോകാവസാനത്തിന്റെ അടയാളമായി ആദ്യത്തെ അടയാളം പ്രവാചകന്റെ നിയോഗമാണ്, രണ്ടാമത്തെ അടയാളം ചന്ദ്രൻ പിളർത്തി കാണിച്ചതാണ്. ഇനി മൂന്നാമത്തെ അടയാളങ്ങൾ കുറെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അലാമാത്തുൽ സുഗ്ര, ചെറിയ ചെറിയ അടയാളങ്ങൾ. രണ്ട് അലാമാത്തുൽ കുബ്ര, വലിയ വലിയ അടയാളങ്ങൾ. ഈ അലാമാത്തുൽ കുബ്ര എന്ന് പറയുന്ന വലിയ അടയാളത്തിലാണ് ഇമാം മഹ്ദി, ദജ്ജാൽ, യജൂജ് മജൂജ്, ദാബത്തുന്നർ, ഇങ്ങനെയുള്ള പൊടിപടലങ്ങൾ, ഇങ്ങനെയുള്ള കഴവ കൊളിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ വരുന്നത് അലാമാത്തുൽ കുബ്ര വലിയ അടയാളങ്ങളിലാണ്. ചെറിയ അടയാളം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം, ഏത് പറയണം? ചെറിയ അടയാളം പറയണോ വലുത് പറയണോ? ഏത് പറയണം? ചെറുത്. ചെറുത് പറഞ്ഞിട്ട് വലുത് പറയാം, അതല്ലേ എന്റെ തർത്തീവ്. അല്ല പെട്ടെന്ന് അങ്ങനെ ലജ്ജാന്നെ പറഞ്ഞാല് അല്ലേ. ഒന്നാമത്തെ അടയാളം എന്താ? കുറെ ചെറിയ അടയാളങ്ങളുണ്ട്, അത് പറഞ്ഞ് ഇൻഷാല്ലാ പറ്റുന്നിടത്തോളം ഇന്ന് പറയാം. ഇതിന്റെ തുടർച്ചയാണ് നാളെയും കൃത്യമായിട്ട് വരിക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ചെറിയ ചെറിയ അടയാളം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, സാമൂഹിക മേഖലകളിൽ ഉണ്ടാകുന്ന അധപതനം. രണ്ട്, സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാകുന്ന അധപതനം. മൂന്ന്, കുടുംബ മേഖലകളിൽ ഉണ്ടാകുന്ന അനാശാസ്യങ്ങൾ. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒന്നാമതായിട്ട് പറഞ്ഞു, ഇദത്തുഹിദൽ ഫൈഉ ദിവല, പൊതുഖജനാവ് തൂത്തടിക്കപ്പെടുക. അതിനെക്കുറിച്ച് ഞാൻ വാഗ് പറയണം. പൊതുഖജനാവ് തൂത്തടിക്കപ്പെടുക, ഒന്നാമത്തെ അടയാളം, ചെറിയ അടയാളത്തിൽ ഞാൻ അതിനെക്കുറിച്ച് വാഗ് പറയണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊതുഖജനാവ് തൂത്തടിക്കപ്പെടുക. ആരാ പറയുന്നത്? ഒരല്പസമയം കൊണ്ട് ഏതാണ്ട് പത്തോളം അടയാളമുണ്ട്. അത് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ അടയാളം കേൾക്കുമ്പോൾ വെറുതെ താടയ്ക്ക് കൈകൊടുത്തിട്ട് ഓ ലോകം അവസാനിക്കാടായടേ എന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ ലോകാവസാനത്തിന്റെ അടയാളമാണോ? ഞാൻ ലോകാവസാനത്തിന്റെ അടയാളമാണോ? എന്റെ കുടുംബം ലോകാവസാനത്തിന്റെ അടയാളമാണോ എന്നൊരു ചിന്തയുണ്ടാവണം. അല്ലാതെ വെറുതെ കേട്ടിട്ട് അടയ്ക്കാറായടെ എന്ന് പറഞ്ഞിട്ടിരിക്കലല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദത്തുഹിദൽ ഫൈഉ ദിവല, പൊതുഖജനാവ് തൂത്തടിക്കപ്പെടുക. പാവപ്പെട്ടവന്റെ നികുതിക്കണം പിരിച്ചുകൊണ്ടുപോയിട്ട് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരി വർഗം തന്നെ. ആരെന്ന് വിചാരിച്ചാലും പ്രശ്നമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് ലോകാവസാനത്തിന്റെ അടയാളമായി. അത് അഴിമതിയിലൂടെ കുംഭകോണത്തിലൂടെ ഏതൊക്കെ ഭരണാധികാരികളെ തട്ടിയെടുക്കുന്നോ, പൊതുഖജനാവ് യാതൊരു വിധ തത്വവീച്ചയില്ലാതെ തൂത്തടിക്കപ്പെടുമ്പോ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാ. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തിന്റെ പൊതുരംഗമെന്ന് ആലോചിച്ചു നോക്കുക, അത് ലോകാവസാനത്തിന്റെ അടയാളമായി മാറുന്നുവോ? ഏറ്റവും കുംഭകോണങ്ങൾ, അതിലെല്ലാവരും സമന്മാരാണ്, തുല്യന്മാരാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ എന്റെ കൽബിൽ തൊട്ട് പറയുകയാ, എന്റെ കൽബിൽ തൊട്ട് പറയുകയാണ്, സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് പുനർവിചിന്തനം ചെയ്യണം. അല്ലാഹുവേ, ഞാനും അതിന് ഭാഗവാക്കാകുന്നുവോ? ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ലോകാവസാനത്തിന്റെ അടയാളമായി മാറുന്നുവോ? അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പൊതുഖജനാവ് ദൂർത്തടിക്കപ്പെട്ടാൽ ഇത് നിങ്ങൾ നന്നായിട്ട് കേൾക്കേണ്ട വിഷയമാ. ഇതിന്റെ ഇടയിലാണ് നിങ്ങൾ അലോസരായി പോകുന്നത്. ഇതിന്റെ ഇടയിലാണ് നമുക്ക് നമ്മുടെ പ്രവാചകനെ കണ്ടെത്തേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വിശ്വാസികളുടെ പ്രജകളുടെ സ്വത്ത് മുഴുവൻ ഏൽപ്പിക്കപ്പെട്ടിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പൊതുഖജനാവ് ദൂത്തടിക്കപ്പെട്ടാൽ, സഹോദരങ്ങളെ, ലോകം കണ്ട ഏറ്റവും വലിയ കുംഭകോണം നമ്മുടെ നാട്ടിൽ നടന്നപ്പോ 175,000 കോടി രൂപ ഒരൊറ്റ കുംഭകോണത്തിലൂടെ കടന്നു വന്നപ്പോ, ഒരൊറ്റ അഴിമതിയിലൂടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് 175,000 കോടി രൂപയാ. ഒരൊറ്റ അഴിമതിയിലൂടെ കിട്ടിയ പൈസ എങ്ങാനും 100 രൂപയുടെ ഒറ്റ നോട്ടുകളാക്കി നിരത്തിവെച്ച ആ ഒരൊറ്റ അഴിമതിയിലൂടെ കിട്ടിയ, കുംഭകോണത്തിലൂടെ കിട്ടിയ, അഴിമതിയിലൂടെ കിട്ടിയ 175,000 കോടി രൂപ 100 രൂപയുടെ ഓരോ നോട്ടുകളായിട്ട് റോഡിലൂടെ നിരത്തിവെച്ചാൽ 176,000 കിലോമീറ്റർ വരെ അതിന് ദൂരം വരുമെങ്കിൽ ആ ഒരൊറ്റ അഴിമതിയിൽ കിട്ടിയ പൈസ മുഴുവനും 100 കെട്ടുകളാക്കിയിട്ട് അടുക്കി അടുക്കി വെച്ച അതിന് ഏതാണ്ട് 276 കിലോമീറ്റർ അകലം വരെ നീളം വരുമെങ്കിൽ ഒരൊറ്റ കുംഭകോണത്തിന് കിട്ടിയ പൈസ 100 കെട്ടുകളാക്കി അടുക്കി വെച്ചിട്ട് അതിന്റെ ആദ്യത്തെട്ടം കൊല്ലത്ത് വെച്ചാൽ അതിന്റെ മറ്റേറ്റം 276 കിലോമീറ്റർ അകലം പാലക്കാട് വരെ എത്തുമെങ്കിൽ ആ ഒരൊറ്റ കുംഭകോണത്തിലൂടെ കിട്ടിയ പൈസ ഈ നമ്മുടെ നാട്ടിലെ ഇന്ത്യ രാജ്യത്തിൽ ഏതാണ്ട് 160 കോടിയോളം വരുന്ന പാപങ്ങൾക്കെങ്ങാനും വീതിച്ചു കൊടുത്താൽ ഓരോ ഇന്ത്യക്കാരനും 1,113 രൂപ വരെ കിട്ടുമെങ്കിൽ ആ പൈസ കേരളത്തിലെ 3 കോടി ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്താൽ ഓരോ കേരളീയനും 50,823 രൂപ വെച്ച് കിട്ടുമെങ്കിൽ ആ പൈസ കൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ പാവപ്പെട്ടവർക്കും 2 രൂപ നിരക്കിൽ അരി കൊടുക്കാൻ തീരുമാനിച്ച 3 വർഷവും 2 മാസവും അരി കൊടുക്കാൻ ആ പൈസ തികയുമെങ്കിൽ ഒരൊറ്റ അഴിമതിയുടെ കഥയാ ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദത്തുഹിദൽ ഫൈഉ ദിവല,
പൊതുഗതനാവ് ദൂർത്തടിക്കപ്പെട്ട ഒരധികാരം കയ്യിലോട്ട് കിട്ടിയാൽ സർവ്വതും മുടിച്ചിട്ടിറങ്ങി പോകുന്ന ഭരണാധികാരികളുടെ കാലം വന്ന ഇവിടെ നിങ്ങൾ അറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്കറിയുമോ? 400,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രവാചകനാ, പ്രസിഡന്റും പ്രവാചകനാണ്, ധനമന്ത്രിയും പ്രവാചകനാണ്, ചീഫ് സെക്രട്ടറിയും പ്രവാചകനാ. അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും എടുത്താൽ ചോദ്യം ചെയ്യാൻ ഒരു സാഹചര്യം പോലും മനക്കെടില്ല. ആ സമയത്തിലും മദീനത്തിന്റെ രാജാവിന്റെ കൊട്ടാരത്തിന്റെ അവസ്ഥ എന്താണെന്നറിയണോ? അല്ലാഹുവിന്റെ റസൂൽ എന്ന മദീനത്തെ പ്രസിഡന്റിന്റെ, അറേബ്യയുടെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ അവസ്ഥ കേൾക്കണോ? അതറിയണമെങ്കിൽ ആ കൊട്ടാരത്തിലെ രാജ്ഞി പറയട്ടെ. അറേബ്യ എന്ന സാമ്രാജ്യത്തിന്റെ രാജാവായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ രാജ്ഞി ആയിഷ ബീവി പറയുന്നത് കേൾക്കുക. ആയിഷാബീവി പറയുകയാണ്, ഒന്നാമത്തെ മാസപ്പിറവിയും ഞങ്ങൾ കണ്ടു, രണ്ടാമത്തെ മാസപ്പിറവിയും കണ്ടു, മൂന്ന് മാസപ്പിറവിയും കണ്ടു. മൂന്ന് മാസങ്ങൾ കടന്നുപോയി. ഈ മൂന്ന് മാസവും വഫിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസ്തൗഖിറുനാറാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെ അടുപ്പത്ത് തീപ് കണ്ടിട്ടില്ല. മൂന്ന് മാസം അടുപ്പത്ത് തീപ് കണ്ടിട്ടില്ലാത്തൊരു പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി നിങ്ങൾക്കറിയോ? അങ്ങനത്തെ ഒരു പ്രസിഡന്റിനെ നിങ്ങൾ കണ്ടിട്ടില്ല. അറിയുമല്ലോ ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ അവസ്ഥ എന്താ? ബ്രൂണൈ നദിക്കരയിൽ 4,488 സ്ഥിരീകരിച്ച റൂമുകളുള്ള, 788 എയർ കണ്ടീഷൻ ബാത്റൂമുകളുള്ള ആ ബാത്റൂമിലെ ക്ലോസറ്റ് പോലും സ്വർണത്തിൽ പണിതുവച്ച സുൽത്താൻ സലാഹുദ്ദീൻ ബോക്കിയ എന്ന ബ്രൂണൈ സുൽത്താൻ, ആ ബ്രൂണൈ സുൽത്താന്റെ ഒരു മിനിറ്റത്തെ വരുമാനം എത്രയാണെന്നറിയോ? ഒരു മിനിറ്റ് കൊണ്ട് 53 യൂറോ സമ്പാദിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് 5,522 രൂപ സമ്പാദിക്കുന്ന, ഒരു മണിക്കൂർ കൊണ്ട് 1,200 യൂറോ സമ്പാദിക്കുന്ന, ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ കണക്കിൽ പറഞ്ഞാൽ 2,82,000 രൂപ സമ്പാദിക്കുന്ന, ഒരാഴ്ച കൊണ്ട് 1,00,000 യൂറോ സമ്പാദിക്കുന്ന, 1,00,000 കൊണ്ട് 100 കോടിയധികം രൂപ സമ്പാദ്യമുള്ള സാക്ഷാൽ ഭൂമി സുൽത്താൻ ഉണ്ടല്ലോ. ആ സുൽത്താന്റെ കൊട്ടാരത്തിന്റെ പോർത്തിൽ കിടക്കുന്ന കാറിന്റെ എണ്ണം എത്രാണെന്നറിയോ? 7,000 കാറുകളാ കിടക്കുന്നത്. 820 വോക്സ്വാഗൻ അടക്കമുള്ള, 780 ജഗ്വാർ അടക്കമുള്ള, ഏതാണ്ട് 920 ബെൻസിന്റെ ബൈക്ലാസ് വണ്ടി അടക്കമുള്ള ലോകത്തിലെ അപൂർവം കാറുകളുടെ ശേഖരം 7,000 കാറുകൾ സ്ഥിരീകരിച്ച പോർച്ചിൽ നിരത്തിയിട്ട സാക്ഷാൽ ബ്രൂണൈ സുൽത്താൻ 18 വയസ്സ് തന്റെ മോൾക്ക് തികഞ്ഞപ്പോ അവൾക്ക് പിറന്നാൾ സമ്മാനം കൊടുത്തത് ബോയിങ് 747 എന്ന് പറയുന്ന വിമാനമായിരുന്നെങ്കിൽ 18 വയസ്സ് പ്രായം കാണിച്ച പെണ്ണിന് വിമാനം കയ്യിൽ കൊടുത്തിട്ട് സാക്ഷാൽ ആകാശത്തുകൂടി മൂളിപ്പിറക്കുന്ന വിമാനം ജന്മദിന സമ്മാനം കൊടുത്ത ലോകത്തിന്റെ രാഷ്ട്രത്തലവന്മാരുടെ മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊതുഗതനാവ് ദൂർത്തടിക്കപ്പെടുന്നൊരു കാലം വരുമ്പോ പന്തവര് നിങ്ങൾക്ക് യാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒറ്റ വാക്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ രണ്ട്. വസക്കാത്തു മദിനമാ, സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ള ആളുകൾ. ഞാൻ ഈ ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ പണക്കാരെ സമ്പന്നതയുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിക്കണേ, അല്ലാഹുവേ ലോകാവസാനത്തിന്റെ അടയാളമായി മാറുകയാണോ? സക്കാത്ത് കൊടുക്കാൻ വർഷാവർഷം പൈസ കണക്ക് കൂട്ടി നോക്കുമ്പോ സക്കാത്തിന്റെ ദ്രവ്യം എത്രയാണോ അത്രയും കഴിഞ്ഞിട്ട് 2% സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടവര് ആ സക്കാത്തെങ്ങാനും കൊടുക്കാത്ത കാലം വന്നാൽ സക്കാത്തും മദിനമാ, ഖലീമത്ത് പോലെ സക്കാത്തും മദറമാ, കടം പോലെ സക്കാത്തിട്ടിരിക്കുന്ന കാലം. സക്കാത്തെന്ന് പറഞ്ഞാൽ റമളാ മാസത്തിൽ പൊരുവയിലേറ്റ് പടിമുറ്റത്ത് കാത്തുകിടക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ നേരെ കൊടവയറ് തടവിയിട്ട് 1 രൂപയുടെ നോട്ട് വലിച്ചെറിഞ്ഞാൽ അത് സക്കാത്താവില്ല. അത് വെറും ഒരു യാതനാ സമ്പ്രദായമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയായ പണക്കാര് സക്കാത്ത് കൊടുക്കാത്ത കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പണക്കാരെ ചിന്തിക്കുക, ലോകാവസാനത്തെ വിളിച്ചു വരുത്തുന്ന അടയാളമാണോ നിങ്ങൾ? കറക്റ്റായിട്ട് സക്കാത്ത് കൊടുക്കണേ. സമയത്തിന്റെ പരിമിതി കൊണ്ട് വിശദീകരിക്കാൻ സമയമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 3 വല്ലമാനത്തു മദിനമാ, ഒരാൾ